You are the spot of JVD. E. Godfrey's men, Shatamaya, and the other word of the law. National Tribune, Fatmina, Kharli Lassen, Pastisho Philip, National Secretary, Thomas Kubin, National Treasurer, Benny John, Youth Coordinator, Richie Abraham. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിന് അധ്യക്ഷനായിരിക്കുന്ന കാവ്യദാസൻ അമേരിക്കയിലുമായി കാവിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാന്യരായ ദേവത്തിന്റെ ദാസന്മാർ എനിക്ക് ശുശ്രൂഷ കാവ്യദാസൻ ജോൺ മാത്യു അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന അഭിഷേകരായ മറ്റു ദൈവത്തിന്റെ ദാസന്മാർ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കടന്നുവന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ശ്രേഷ്ഠരായ മാതാപിതാക്കളും സഹോദര സഹോദരന്മാർ കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാവരെയും ക്രിസ്തു യേശുവിൽ ഞാൻ വന്ദനം ചൊല്ലുകയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ദൈവസ്ഥകളുടെയും വിജയത ആശംസ ഈ സമരത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കുകയും അതിന് അവസരം ഒരുക്കിയ ഭാരവാഹികളോട് മുഖാന്തരമായി പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം നന്ദി പറയുന്നു. നിങ്ങളുടെ സഹിഷ്ണുതയെ പരീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നത് എന്നുള്ള ബോധം എന്റെ മനസ്സിലുണ്ട്. എങ്കിലും ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമായതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിന്റെ ചിന്തകൾ അനുവദിക്കപ്പെട്ട സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹീതമായ ആനുകാലികവും കാര്യമാത്ര പ്രസക്തവുമായ ഒരു തീമ ഈ സമ്മേളനത്തോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നിൽ നിന്ന് ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രേരണ കൊടുത്തു. വാക്യങ്ങളൊക്കെ വായിച്ച് പോകുവാനില്ലാത്ത സമയം കണ്ടെത്തുന്നതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ആ തീമിനെ ആധാരമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പ്രസ്താവിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നാം ചേർന്ന് വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വേദശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ സമയത്തേക്കാൾ അധികമായി തന്റെ വരവിന്റെ രീതി ഉദ്ദേശത്തെയാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മോർ ദാൻ ദി ഇമിനൻസ് ഓഫ് ഹിസ് കമ്മിങ്, ദി നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ് ഈസ് എംഫസൈസ്ഡ്. ഇതാ ഞാൻ വേഗം വരുന്നു. ആ ഈ വാക്യവും അതിന്റെ മുന്നിലും പിന്നിലുമുള്ള വാചകങ്ങളും ചേർത്ത് വായിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്റെ അകത്ത് നൽകുവാനിടയിൽ അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ദീസ് വേഴ്സസ് റിമൈൻഡ്സ് അസ് ഓഫ് അവർ റെസ്പോൺസിബിലിറ്റി. Secondly, our accountability. And thirdly, it reminds us of our reward. നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച്, നമ്മുടെ കാര്യവിചാരകത്വത്തെ കുറിച്ച്, നാം പ്രാപിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് നമ്മെ ഓർമ്മിച്ച് ഉണർത്തുന്ന അനുഗ്രഹിത ആലോചനകളാണ് ഈ വചനത്തിലുള്ളത്. ഇന്ന് രാത്രി തന്നെ അനേകം പ്രാവശ്യം ഈ തീം കോഴ്സ് നമ്മുടെ കാതുകളിൽ നാം കേട്ടു. അടുത്ത ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് കേൾക്കുവാൻ പോകുന്നു എന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ എണ്ണുവാൻ ശ്രമിച്ചാൽ അതൊരു പരാജയമാകും എന്നാണ് എന്റെ ചിന്ത. കാരണം ഒരുപക്ഷെ എണ്ണിത്തീർക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ഈ ആരംഭ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന ഈ അർത്ഥ
ആളുകൾ മുഴക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ഉളവാകുന്ന പ്രതികരണം എന്താണ്? Do you consider it as an information? വെറുമൊരു അറിവ് മാത്രമായിട്ടാണോ നിങ്ങൾ അതിലെടുക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് നമുക്കൊരു പുതിയ അറിവല്ല. എത്രയോ നാളുകളായി നാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, നിങ്ങൾ അതിനെ ഒരു പ്രബോധനമായിട്ടാണോ എടുക്കുന്നത്? അതിൽ വലിയ പുതുമ നമുക്ക് തോന്നുവാൻ സാധ്യതയില്ല. കാരണം ആവർത്തിച്ച് നാം കേൾക്കുന്ന ഒരു പ്രബോധനമാണ് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളത്. എന്നാൽ അതിലുപരിയായി ഇന്ന് രാത്രി ഒരു വേക്കപ്പ് കോൾ ആയിട്ട് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഈ വാക്യത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകും. ഈ കോൺഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവമായി, വിശ്വാസ ജീവിതത്തിന്റെ പുതിയ കാഴ്ചകളായി തീരും എന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഞാൻ മുന്നമേ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയത്തിൽ മാത്രം നിന്ന അല്പകാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാനിനി നീതി ചെയ്യട്ടെ, വിശുദ്ധനിനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ അനേകമാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ യോഹന്നാന്റെ അപ്പോസ്തലന്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള ബോധ്യം ഇന്ന് രാത്രി നമ്മുടെ അകത്ത് നിറയും. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അടുത്ത വാക്യം നാം വായിക്കുന്നത്, അവന് ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആ വാക്യത്തിന്റെ അന്തർദൈവത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ അല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങളിൽ ആത്യന്തികമായത് എന്തെന്ന് ചോദിച്ചാൽ അവനവനെ തന്നെ നിർമ്മലീകരിച്ച് ദൈവിക വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോസ്തലനായ പൗലോസ് ദിമത്യോസിന്റെ ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൽ 2:21 വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് പ്രയോജനവുമുള്ള മാന പാത്രമാകും. വാക്യങ്ങൾ അനവധിയാണ് വേദപുസ്തകത്തിൽ. വ്യക്തിപരമായ വിശുദ്ധീകരണത്തിനായി നമ്മെ ചലഞ്ച് ചെയ്യുന്ന, നമ്മെ വെല്ലുവിളിക്കുന്ന വാക്യങ്ങളുടെ നില വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പ്രകാരം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല
വിജയിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വ്യക്തിപരമായ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് പലതിലും ഓപ്ഷണലായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുവാനായി ലഭിച്ചതുവരും, ചോദ്യങ്ങൾ ഓപ്ഷണലായിട്ട് ലഭിച്ചതുവരും. എന്നാൽ ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലിനും നിശ്ചയമായും ജീവിതത്തിൽ അനുഭവമാക്കേണ്ട അവസ്ഥയാണ് വ്യക്തിപരമായ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിത വിശുദ്ധി ഒക്കേഷണലല്ല, സീസണലല്ല. ആണ്ടിന്റെ അവസാനം വരുമ്പോഴോ ആണ്ടിലൊരിക്കലുള്ള കോൺഫറൻസ് കാലത്തോ നാം പ്രാപിക്കേണ്ടതെന്നും സൂക്ഷിക്കേണ്ടതുമായ ഒരനുഭവമല്ല വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. കർത്താവിനെ അനുഗമിക്കുവാൻ ചുവടെ വയ്ക്കുന്ന നാൾ മുതൽ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന ദിവസം വരെ, അല്ല എങ്കിൽ ഇഹലോക ജീവിതം അവസാനിക്കുന്ന സമയം വരെ മുറുകെ പിടിക്കേണ്ടതാണ് വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അതിലെല്ലാം ഉപരി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പലതിനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പകരം വയ്ക്കുവാൻ പലതുണ്ട്. എന്നാൽ ജീവിത വിശുദ്ധിക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. നന്നായി പ്രസംഗിക്കുന്നതോ നന്നായി പാടുന്നതോ നന്നായി പ്രവചിക്കുന്നതോ ഈ ജീവിതത്തിന് വിശുദ്ധിക്ക് പകരം വയ്ക്കാവുന്ന ഒരു കാര്യമല്ല. സഭയ്ക്കകത്തോ സംഘടനയ്ക്കകത്തോ ഉന്നതമായ സ്ഥാനങ്ങൾ മാനങ്ങൾ വഹിക്കുന്നു എന്നുള്ളത് വിശ്വസിക്ക് പകരം വയ്ക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ നിങ്ങളും ലഭ്യമാകുന്ന ഭൗതിക നന്മയിൽ നിന്ന് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതോ കൃത്യമായ ദശാംശം സഭയിൽ അടയ്ക്കുന്നു എന്നുള്ളതോ ജീവിത വിശ്വസിക്ക് പകരം വയ്ക്കുവാൻ പറ്റുന്ന കാര്യമല്ല. ജീവിത വിശ്വസിക്ക് ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള കർത്താവിന്റെ വാക്കുകൾക്ക് മുൻപിൽ എന്റെയും നിന്റെയും ആത്മീയ ഉത്തരവാദിത്വങ്ങളിൽ അതിപ്രധാനമായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. അതോടൊപ്പം തന്നെ ദൈവമക്കളെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, യാക്കോബ് അമ്മായിയപ്പന്റെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അത്ഭുതം കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ഇറങ്ങി വന്ന ബഥേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനന്തരം യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ളവരോടും നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുമെന്ന് അവരോട് പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ നാഥനെന്നുള്ള നിലയിൽ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത യാക്കോബിനെ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വ്യക്തിപരമായ വിശുദ്ധീകരണം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, ബിസിനാമി കോൺഫറൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സംഘടനകളുടെ പ്രത്യേക കോൺഫറൻസിനോ മാത്രം വിളിച്ചു പറയുവാനുള്ള ഒരു വാക്യമല്ല ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള വാക്യം. നീതിമാനിന് നീതി ചെയ്യട്ടെ, വിശുദ്ധി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള വാക്യം സഭാഭോവിനകത്ത് മാത്രം ഉണങ്ങേണ്ട വാക്യമല്ല, നമ്മുടെ വീട്ടിനകത്തുകൂടെ ഉണങ്ങേണ്ട വാക്യമാണെന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം. സ്തോത്രം. ഒരു കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാരമായി നിന്ന ഒരുപാട് വസ്തുതകൾ ഉണ്ടായിരുന്നു. മക്കളെ എങ്ങനെ വളർത്തും, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, മക്കളെ എങ്ങനെ കല്യാണം
കോൺഫറൻസിനോട് ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പറയുവാനായിട്ടുള്ളത്, വ്യക്തിപരമായ ജീവിതം വിശ്വസിക്കുക.
തലമുറകളെ കുറിച്ച് പരിതപിക്കുന്ന മാതാപിതാക്കളോട് ഇന്ദ്രിയാത്രി പരിശുദ്ധാത്മാവിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ
വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷൻ നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തു ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ശപിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും ഉണ്ട് വർഷമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾക്ക് പേടിയുണ്ടാകുമെന്നോ അവരുടെ പിന്നീടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെയാകുമെന്നോ അവരുടെ തലമുറയുടെ ഭാവി എന്താകുമെന്നോ ഇതൊന്നുമല്ല പൗലോസിന്റെ ഭയം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും ഇട്ട് അവരുടെ മനസ്സ് വശമായി പോകുമോ എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ഭാരം. ദൈവത്തിന്റെ ദാസന്മാരുടെ ഭാരം ഈ ദിവസങ്ങളിൽ അതാണ്. ദൈവജനത്തിന്റെ ഏകാഗ്രത ക്രിസ്തുവിനോട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒറ്റ ചിന്ത.
സർവശക്തനായ ദൈവം ഈ മനുഷ്യരെ നമ്മയോരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു.